بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين، أما بعد. قال أبو بكر الخطيب البغدادي رحمه الله في كتابه الحث على حفظ العلم، الحث على حفظ العلم، قال رحمه الله: الباب الثاني، رندامة باب، رندامة الدياية، ما الذي ينبغي أن يحفظ؟ حفظه كبدان أنيواري ما يطلع أرحم ما يطلع كارينا لندكيا. ذكر ما يجب تقديم حفظه على الحديث. حديثنا كان منبه ഒരാൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ അധ്യായത്തിൽ ഖതീബുൽ ബഗ്ദാദി പറഞ്ഞു: യംബഗി ലിത്താലിബി അൻ യബ്ദഅ ബിഹിഫ്ളി കിതാബില്ലാഹി അസ്സ വജല്ല. ആദ്യം പഠിക്കേണ്ടത് അല്ലാഹുവിന്റെ കിതാബാണ്. ഇദ് കാന അജല്ല അൽഉലൂം, കാരണം ഉലൂമുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം അതാണ്. വഔലാഹ ബിസ്സബ്ഖി വത്തഖ്ദീം, ആദ്യം തുടങ്ങാനും ഏറ്റവും മുന്നിൽ വെക്കാനും ഏറ്റവും അർഹമായിട്ടുള്ളത് ആ കിതാബാണ്, അള്ളാഹുവിന്റെ കിതാബാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു: ഇഖ്റാഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്നകും തുജറൂന അലൈഹി, നിങ്ങൾക്ക് അതിന് പ്രതിഫലം നൽകപ്പെടുന്നുണ്ട്. അമാ ഇന്നി ലാ അഖൂൽ, ഞാൻ പറയുന്നില്ല. അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം ഹർഫാണ്, ഒറ്റ ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. ولكن الف عشر ولام عشر وميم عشر. الف 10 അക്ഷരമാണ്, 10 പ്രതിഫലം, 10 അക്ഷരം ചൊല്ലിയ പ്രതിഫലമുണ്ട്. ലാം 10 അക്ഷരം ചൊല്ലിയ പ്രതിഫലമുണ്ട്. മീം 10 അക്ഷരം ചൊല്ലിയ പ്രതിഫലമുണ്ട്. ഇത് റസൂലുള്ളാഹിലേക്ക് ചേർത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ലഫ്ള് റസൂലുള്ളാഹിലേക്ക് ചേർത്ത് വന്നത് ളൈഫാണ്. ഇത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തുകൊണ്ട് വന്നതാണ് കൂടുതൽ സഹീഹായിട്ടുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഫതിൽക സലാസൂൻ, അതുകൊണ്ട് നിനക്ക് 30 പ്രതിഫലം അലിഫ് ലാം മീം എന്ന പദം ചൊല്ലുമ്പോൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ അത് ഗൗരവമുള്ള കാര്യമാണ്, ആദ്യം പഠിക്കേണ്ടത് അതാണ് എന്നതിൽ അദ്ദേഹം തെളിവായി കൊടുത്തിട്ടുള്ള ഹദീസ് അല്ലെങ്കിൽ അസർ ഇതാണ്. ഇതുപോലെ അൽ വലീദ് ഇബ്നു മുസ്ലിം റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നു, അൽ ഔസാഇയുടെ ശിഷ്യനാണ് അദ്ദേഹം. ഔസാഇ തബീഈ പണ്ഡിതന്മാരിൽ പ്രമുഖരായ പണ്ഡിതനാണ്. കുന്ന ഇദാ ജാലസ്നൽ ഔസാഇയ ഫറഅ ഫീനാ ഹദസൻ ഖാല യാ ഗുലാം ഖറഅത അൽ ഖുർആൻ. ഞങ്ങൾ ഔസാഇയുടെ അടുക്കൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും തെറ്റുകളോ മറ്റോ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ചോദിക്കും: യാ ഗുലാം ഖറഅത അൽ ഖുർആൻ, മോനെ ഖുർആൻ ഓതിയിട്ടുണ്ടോ, ഖുർആൻ പഠിച്ചിട്ടുണ്ടോ, ഹിഫ്ളാക്കിയിട്ടുണ്ടോ? ഫഇൻ ഖാല നഅം, അതെ എന്ന് പറഞ്ഞാൽ അയാൾ പറയും: ഇഖ്റാ യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും. യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും എന്ന ആയത്ത് ഓതാ പറയും. ആയത്ത് എന്തുകൊണ്ടാണ് ഓതാ പറയുന്നതെന്ന് ഹാഫിദിനോട് ചോദിച്ചാൽ മതി, അതിന്റെ പ്രയാസം എന്താണെന്ന് മനസ്സിലാവും. ആയത്ത് ഫറാ ഇതിലുള്ള വസീയത്തുകളാണ്, അനന്തര സ്വത്ത് എങ്ങനെ വീതം വെക്കണം എന്നുള്ള ആയത്താണത്. അപ്പൊ ആ ഹിഫ്ദ് അതുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അത് ചോദിക്കും. അദ്ദേഹം ചോദിക്കും: യൂസീകും അല്ലാഹു ഫീ ഔലാദിക്കും എന്നാ പറയും. അത് തെറ്റിയാൻ എന്ത് ചെയ്യും? അവനെ വീട് പഠിപ്പിക്കാൻ പഠിക്കാൻ പറയും. ഫഇൻ ഖാല ലാ, അത് ഓതാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞാൽ, അയാൾ പറയും: ഖാല ഇദ്ഹബ് അൽ ഔസാഇ അൽ ഇമാം അൽ ഔസാഇ റഹിമഹുല്ലാ, അദ്ദേഹം പറയും: ഇദ്ഹബ്, നീ പോവുക, تعلم القران قبل ان تطلب العلم. العلم ഓടിക്കുന്നതിനു മുൻപ് ആദ്യം പോയി ഖുർആൻ പഠിക്കുന്ന അദ്ദേഹത്തെ അവരോട് പറയാറുണ്ടായിരുന്നു. അപ്പൊ ഖുർആൻ ഹിഫ്ളാക്കിയോ എന്ന് അദ്ദേഹം പരിശോധിക്കാറുണ്ടായിരുന്നു. സലഫുകളുടെ രീതിയായിരുന്നു അത്. അബു ഹിഷാം അർ-റിഫാഇ അദ്ദേഹം പറഞ്ഞു: കാന യഹ്യ ഇബ്നു യമാൻ ഇദാ ജാഅഹു ഗുലാമുൻ അംറദ് ഇസ്തഖറഅഹു. എന്തെങ്കിലും വികൃത പിള്ളേർ പഠിക്കാൻ വന്നാൽ യഹ്യ ഇബ്നു യമാൻ അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യിപ്പിക്കുമായിരുന്നു. അതിന് അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്ന സ്ഥലങ്ങൾ ഒന്ന് സുസബീന മിനൽ അറാഫ്, സൂറത്തുൽ അറാഫിന്റെ ആദ്യത്തെ 70 ആയത്ത് ചോദിച്ചു. പിന്നെ സുസബീന മിൻ യൂസുഫ്, സൂറത്ത് യൂസുഫിന്റെ ആദ്യത്തിലുള്ള 70 ആയത്തുകൾ. وأول الحديد سورة الحديد اللي عادت الباقن فإن قرأه حدثه هذا كان يودي كليرات يودي تنينيان حديث برجوركم وإلا لم يحدثه هذا يودي تلقي لأن حديث برجورك الله يلم أبدا كده القرآن أنا عادي من الوكاد دي الذي نقول الله تليوان إي برجة أثر غلقه عادي القرآن نبدي كده عادي القرآن نحفظه كده എന്നതിന് ഇതിലൊക്കെ തെളിവുകളുണ്ട്. മാത്രമല്ല രണ്ടാമത്തെ തെളിവ് എന്താ, ഹിഫ്ളാക്കുന്ന ആളുകളാണെങ്കിൽ അവർ ഹെസ്ബിൽ നല്ല ഇത്കാനുള്ളവരായിരിക്കണം, നല്ല കൃത്യതയുള്ളവരായിരിക്കണമെന്നും ഇതിൽ തെളിവുണ്ട്. ഹിഫ്ള് വെറുതെ ആക്കിപ്പോയാൽ പോരെ, മറിച്ച് നല്ല കൃത്യതയുള്ള ഹിഫ്ളായിരിക്കണം, ഇല്ലെങ്കിൽ ഹദീസ് പഠിക്കാൻ അവർ അർഹരായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. فإذا رزقه الله تعالى حفظ كتابه الله عند كتابه حفظه كان يلقصادك غنيال فليحذر أن يشتغل عنه بالحديث أو غيره من العلوم اشتغالا يؤدي إلى نسيانه قرآن قدت غنيال بإن حديث قدت غنيال بإن قرآن مرنبه من ذلك أن حديث قدت غنيال قدت غنيال قرآن قدت غنيال بإن قرآن قدت غنيال أن نشتبه من ذلك أن حديث قدت غنيال മറിച്ച് ഖുർആനിന്റെ ഹിഫ്ളം അവൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഈ വിഷയത്തിൽ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ ചിലതിൽ ളഅഫുണ്ട്. ഇവിടെ നമുക്ക് ഹാറൂൻ ഇബ്നു മഅറൂഫ് എന്ന് പറയുന്ന സലഫുകളിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞ വാക്ക് കാണാം. അദ്ദേഹം പറഞ്ഞു, റഅയ്തു ഫിൽ മനാമി, ഞാൻ എന്റെ സ്വപ്നത്തിൽ, ഉറക്കത്തിൽ സ്വപ്നത്തിൽ ഞാൻ കണ്ടു, അന്ന മൻ ആഫറൽ ഹദീസ അലൽ ഖുർആനി ഉദ്ദിബ, ഖുർആനിനേക്കാൾ ഹദീസിനെ മുന്നിൽ വെക്കുന്നവൻ ഉദ്ദിബ, അവൻ ശിക്ഷിക്കപ്പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഫആഥർതു ഹദീസ അലൽ ഖുർആൻ, പക്ഷേ സ്വപ്നമല്ലേ വിചാരിച്ചിട്ട് ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല, ഞാൻ ഖുർആനിനേക്കാൾ ഹദീസിനെ മുന്നിൽ വെക്കുന്നയാളായിരുന്നു. അങ്ങനെ എന്റെ കണ്ണിന്റെ കാഴ്ചയില്ലാതെയായിട്ട് എന്ന് ഹാറൂൻ ഇബ്നു മഅറൂഫ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അൽ ഇജ്ലി എന്ന് പറഞ്ഞാൽ റിജാൽ ഹദീസിനെ പ്രമുഖ ഹദീസാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങളുണ്ട്, റിജാൽ ഹദീസിലും മറ്റു ഹദീസിന്റെ നിവേദകന്മാരെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പുസ്തകങ്ങളുള്ള വ്യക്തിയാണ് ഇമാം അൽ ഇജ്ലി റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ ഉസ്താദാണ് അബൂ സുർഅത്തുറാസി. ഹദീസുകളിൽ പ്രമുഖരായിരുന്നു അദ്ദേഹം. ഇൻഷാല്ല ഈ പേരുകളൊക്കെ നിങ്ങൾക്ക് ഇനി ശീലമായി തുടങ്ങും. ഇവർ അബൂ സുർഅ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകനാണ് അബൂ ഹാത്തിം അർറാസി, അല്ല ഫഖറുദ്ദീൻ അർറാസി അല്ലേ. ഫഖറുദ്ദീൻ അർറാസി വളരെ പിൽക്കാലത്ത് വന്ന ആളാണ്. ഇത് അബൂ സുർഅത്തുർ റാസി, അദ്ദേഹത്തിന്റെ മകനാണ് അബൂ ഹാത്തിം അർറാസി. അബൂ സുർഅ അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസ്ഥയായി അദ്ദേഹം പറയുന്നു. ഈ കഥ, ഈ കണ്ണ് നഷ്ടപ്പെട്ടു പോയ സംഭവം കേട്ടതിന് ശേഷം, വകാന അബൂ സുർഅ بعد ذلك لا يحدث بمئة حديث حتى يقرأ 200 آية. 200 آية ഓതുന്ന വരെ അദ്ദേഹം 100 ആയത്തെ ഹദീസ് പറയില്ല. 100 ഹദീസ് പറയണമെങ്കിൽ ആദ്യം 200 ആയത്ത് അദ്ദേഹം ഓതുകയും അത് പാരായണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഒരായത്തിന് രണ്ട് ഹദീസിന് ഒരായത്ത് വീതം. അപ്പൊ ഖുർആനിലെ അവർ മുന്നിൽ വെച്ച രൂപങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അള്ളാഹുവിന്റെ കിതാബാണ് ആദ്യം മുന്നിൽ വെക്കേണ്ടത്, അതിനുശേഷം ഹദീസ് വരുള്ളൂ. അള്ളാഹുവിന്റെ കിതാബ്, റസൂലുള്ളാഹിന്റെ ഹദീസ് തമ്മിൽ എങ്ങനെ വ്യത്യാസങ്ങളുള്ളത്? ഒന്ന്, ഖുർആൻ പാരായണത്തിന് ശ്രദ്ധത പറയപ്പെട്ടിട്ടുണ്ട്. ഹദീസ് കേവല ലഫ്ളു പാരായണം ചെയ്യുന്നതിന് എന്തില്ല, ശ്രദ്ധതയില്ല. ഖുർആൻ നമസ്കാരത്തിൽ പാരായണം ചെയ്താൽ സ്വീകാര്യമാണ്, നമസ്കാരം സ്വീകാര്യമാണ്. ഖുർആന് പകരം ഖുദ്സിയായ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ള പറഞ്ഞു നിർത്താറുന്ന ഹദീസ് നമസ്കാരത്തിൽ പാരായണം ചെയ്താൽ പറ്റുമോ? ഇല്ല, നിസ്കാരം ശരിയാവൂല. ഇങ്ങനെ പിന്നെ മൂന്നാമത്തെ വ്യത്യാസം എന്താണ്? അത് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, ഹദീസ് റസൂലുള്ളാഹിന്റെ കലാമാണ്. ഫബൈനഹുമ الفرق كما بين الخالق والمخلوق. സത്താവിനും സൃഷ്ടിക്കും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്, അതേപോലെ തന്നെ അള്ളാഹിന്റെ കലാം റസൂലുള്ളാഹിന്റെ ഹദീസും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്രഷ്ടതയുടെ കാര്യത്തിൽ ഖുർആനും ഹദീസും ഒരേ പദവിയിലാണെന്ന് നമ്മൾ പറയുന്നത് ഏത് വിഷയത്തിലാണ്? ഫിൽ ഇഹ്തിജാജി ബിഹിമ. ഈ രണ്ട് കാര്യങ്ങളും തെളിവ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടും ഒരേ പദവിയിലാണ്. ഖുർആനും ഹദീസും തെളിവ് എന്ന നിലക്ക് രണ്ടും ഒരേ പദവിയിലാണ്, ഒന്ന് മറ്റൊന്നിനേക്കാൾ താഴെയല്ല. ഖുർആൻ പോലെ തന്നെ സഹീഹായ ഹദീസ് തെളിവാണ്, വ്യക്തമായ തെളിവാണ്, സംശയമില്ല. പക്ഷേ അതിന്റെ ഫദ്ല് ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ ഹദീസിനേക്കാൾ ശ്രദ്ധയുണ്ട്. ഖുർആൻ നിസ്കാരത്തിൽ പാരായണം ചെയ്യുക, ഹദീസ് പറ്റില്ല. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, ഹദീസ് റസൂലുള്ളാഹിന്റെ കലാമാണ്. ഇത് രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. തയ്യും, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ഹിഫ്ളാക്കുന്നതിനും ശ്രദ്ധയുണ്ട്. ഖുർആൻ ഒരാൾ ഹിഫ്ളാക്കി കഴിഞ്ഞാൽ പിന്നെ ഹദീസിൽ തുടങ്ങണം. ثم الذي يتلو القران من علوم احاديث رسول الله صلى الله عليه وسلم وسننه قران കഴിഞ്ഞാൽ പിന്നെ പഠിച്ചു തുടങ്ങേണ്ട റസൂലുള്ളാഹിന്റെ ഹദീസുകളും അവിടുത്തെ സുന്നത്തുകളുമാണ്. فيجب على الناس طلبها اذ كانت اس الشريعه وقاعدتها. കാരണം ശരീഅത്തിന്റെ അടിസ്ഥാനവും അതിന്റെ قاعده അതിന്റെ അടിത്തറയും ഹദീസാണ് എന്നതുകൊണ്ട് തന്നെ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹദീസിലേക്ക് കടക്കണം, ഹദീസ് ഇഫ്ലാക്കി തുടങ്ങണം. قال الله تعالى الله പറഞ്ഞു وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا. ഇഖ്ബാലുകും ബർജിയല്ലായതായിരിക്കും. وقال تعالى من يطع الرسول فقد اطاع الله. قال الله അനുസരിക്കുന്ന അവർ റസൂലുള്ളയെ അനുസരിക്കുന്നു, അവർ അല്ലാഹുവിനെ അനുസരിക്കുന്നു. وقال تعالى وما ينطق عن الهوى. റസൂലുള്ളാഹ് അവക്കനുസരിച്ച് സ്വന്തം ദേഹത്തേക്കനുസരിച്ച് പറയുന്നവനല്ല. ഈ ഹദീസുകളൊക്കെ ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നീട് പഠിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ ദാക്കണ്ടിലെ പറഞ്ഞില്ലേ, ഇബ്നു അബി ഹാതിം അർറാസി, അദ്ദേഹം അബൂ ദുറൈയുടെ പേരമകനാണ്, അദ്ദേഹം പറയാണ് സമിഅ്തു അബി യഖൂൽ, ഇത് എഴുതി വെക്കാൻ പറ്റിയ അഥറാണ്. سمعت ابي يقول ابو زرع فرينا ذا يعني كتو افن ابو حاتم الرازي فرينا ذا يعني كتو ابو حاتم الرازي ده وافهن ابو زرع الرازي ابو زرع ده پیر مگنان ابن ابي حاتم ابو حاتم الرازي ادين പറഞ്ഞു اكتب احسن ما تسمع. ഇത് നിങ്ങൾക്ക് അമലാക്കാൻ പറ്റിയ കാര്യം ഇതതിന്റെ തുടക്കാക്കാം. നീ കേൾക്കുന്നതിൽ ഏറ്റവും നല്ല കാര്യം നീ എഴുതി വെക്കുക, കേൾക്കുന്നതിൽ ഏറ്റവും നല്ലത് എഴുതി വെക്കുക. ഇനി പറയാൻ പോകുന്ന റിവായത്തുകളൊക്കെ എന്താണ്, എന്ത് ഹിഫ്ളാക്കണം, ഹിഫ്ളാക്കുമ്പോൾ എങ്ങനെ തെരഞ്ഞെടുക്കാം എന്ന് പറയുന്നതാണ് പയ്യൻ. അലിഫ് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് തസ്മഉ. നീ കേൾക്കുന്നതിൽ ഏറ്റവും നല്ല കാര്യം നീ എഴുതിയെടുക്കണം. ഒരു കാര്യം പറയുമ്പോൾ എല്ലാം എഴുതിയെടുക്കലല്ല, ഇൻഷാല്ലാഹ് അതിനുള്ള അസറുകൾ ഇനി പറയുന്നുണ്ട്. നീ കേൾക്കുന്നതിൽ ഏറ്റവും നല്ലത് നീ എന്ത് ചെയ്യണം, എഴുതിയെടുക്കണം. വഹ്ഫദ് അഹ്സന മാ തക്തൂബ്. واحفظ احسن ما تكتب واحفظ ني حفظك انا ما دين احسن ما تكتب ني എഴുതിയ ഇതിൽ നിന്ന് ഏറ്റവും നല്ല കാര്യങ്ങൾ നീ ഹിഫ്ളാക്കി എടുക്കണം. وذاكر باحسن ما تحفظ. ني ഹിഫ്ളാക്കിയതിൽ ഏറ്റവും നന്നായി ഹിഫ്ളാക്കിയ കാര്യങ്ങൾ കൊണ്ട് നീ പരസ്പരം മുദാക്കറ നടത്തണം. മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് പഠിപ്പി, പഠിച്ച കാര്യങ്ങൾ അങ്ങോട്ടും കൊണ്ട് പറഞ്ഞ് പഠിക്കൂലേ. അതിന് മുദാക്കറക്ക് നീ തിരഞ്ഞെടുക്കേണ്ടത് ഏതാണ്? നീ ഹെഫ്വാക്കിയതിൽ തന്നെ ഏറ്റവും നന്നായി നീ ഹെഫ്വാക്കിയ കാര്യമാണ്. അപ്പൊ അത് വീണ്ടും ഓർക്കും. മാത്രമല്ല തെറ്റ് മറ്റൊരുത്തന്നെ പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഒന്നുകൂടി നീ കേൾക്കുന്നതിൽ ഏറ്റവും നല്ല കാര്യം നീ എഴുതിയെടുക്കണം. വഹ്ഫദ് അഹ്സന മാ തക്തും, നീ എഴുതിയെടുത്തതിൽ ഏറ്റവും നല്ലത് നീ ഹഫ്ളാക്കണം. വദാകിർ ബിഅഹ്സൻ മാ തഹ്ഫദ്, നീ ഹഫ്ളാക്കിയതിൽ ഏറ്റവും നല്ല കാര്യം നീ മുദാക്കറക്കായി ഉപയോഗിക്കണം. ഇനി നോക്കൂ, നിങ്ങൾ ഇതിൽ ഈ മൂന്നാളുകളിൽ ആരാണ് നിങ്ങൾ എന്ന് നിങ്ങൾ വിലയിരുത്തണം. സുലൈമാൻ ഇബ്നു മൂസ അദ്ദേഹം പറഞ്ഞു, യജ്ലിസു ഇലൽ ആലിമി സലാസ, ഒരറിവുള്ള വ്യക്തിയുടെ അടുക്കൽ മൂന്ന് തരം ആളുകൾ ഇരിക്കും. നഅം യജ്ലിസു ഇലൽ ആലിമി സലാസ, ഒരു പണ്ഡിതന്റെ അടുക്കൽ മൂന്ന് ടൈപ്പ് ആളുകളാണ് ഉണ്ടാവുക. റജുലുൻ യക്തുബു കുല്ല മാ യസ്മ, കേൾക്കുന്നതെല്ലാം എഴുതിയെടുക്കുന്ന വ്യക്തി. വറജുലുൻ ലാ യക്തുബ് വയസ്മ, ഒന്നും എഴുതിയെടുക്കാതെ വെറും കേട്ട് മാത്രം ഇരിക്കുന്ന വ്യക്തി. ഫദാലിക യുഖാലു ലഹു ജലീസുൽ ആലിം, അവരൊക്കെ ആലിമിന്റെ ഒപ്പം ഇരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ്, അടുത്തിരിക്കാൻ വേണ്ടി വന്നിരിക്കണം. വറജുലുൻ യൻതഖി, മൂന്നാമത്തെ വിഭാഗം കേൾക്കുന്നതിൽ ഏറ്റവും നല്ലത് തെരഞ്ഞെടുത്ത് സെലക്ട് ചെയ്ത് അത് എഴുതിയെടുക്കുന്നതാണ്. വഹുവ ഖൈറുഹും, അയാളാണ് അവരിൽ ഏറ്റവും ഖൈറായിട്ടുള്ള വ്യക്തി. അപ്പൊ മൂന്ന് ടൈപ്പ് ഇരുത്തണ്ട്. ഒന്ന് കേൾക്കണൊക്കെ എഴുതിയിരിക്കുക, പറയുന്നത് ഒരു ലഫ്ന്ന് വിട്ടാൽ എഴുതിയിരിക്കത്തോടെ ഇരിക്കണാണ്. വേറെ ആളുകൾ അവര് എഴുതിയെടുക്കുന്നേ ഇല്ല, അവര് വെറും കേട്ടിങ്ങനെ ഇരിക്കാൻ വേണ്ടി വന്നിരിക്കണം. മൂന്നാമത്തെ ടൈപ്പ് ആളുകൾ എന്ന് പറഞ്ഞാൽ അവര് അതിൽ കേൾക്കുന്നതിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ എഴുതിയെടുക്കുന്ന ആളുകളാണ്, അവരാണ് ഏറ്റവും നല്ല ആളുകൾ. ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ തന്നെ വേറൊരു തരത്തിൽ റിവായത്ത് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യുജാലിസുൽ ഉലമാ സലാസ, ഉലമാക്കളുടെ അടുക്കൽ മൂന്ന് ടൈപ്പ് ആളുകൾ ഇരിക്കും. റജുലുൻ യസ്മഉ വലാ യക്തുബ് വലാ യഹ്ഫദ് ഫദാക ലാ ഷൈഅ, ഒരു ടൈപ്പ് ആളെന്ന് പറഞ്ഞാൽ അതിങ്ങനെ കേട്ടോണ്ടിരിക്കും, ലാ യക്തുബ് വലാ യഹ്ഫദ്, എഴുതൂല്ല ഹിഫ്ളാക്കൂല്ല. ഫദാക ലാ ഷൈഅ, അവന്റെ കാര്യം അവനൊന്നുമില്ല, അവന് വെറുതെയാണ്. ലാ ഷൈ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വെറുതെയാണ്, വേസ്റ്റാണ്. ورجل يكتب كل شيء سمعه فذلك الحاطب, രണ്ടാമത്തെ ടൈപ്പ് ആണെന്ന് പറഞ്ഞാൽ എല്ലാം എഴുതിയിരിക്കുന്ന ആളാണ്, പറയണൊക്കെ അതേപോലെ എഴുതിയിരിക്കും. فذلك الحاطب, അവന്റെ ഉപമ വിറക് പെറുക്കാൻ പോയതിനെ പോലെയാണ്. അതയാളുടെ പ്രത്യേകത, വിറക് പെറുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം രാത്രി വിറക് പെറുക്കാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? കയ്യിൽ തടയുന്നതൊക്കെ എടുത്തിട്ട് വെക്കും. ചിലപ്പോ പാമ്പിനെ വരെ പിടിച്ചിട്ടുണ്ട്, പാമ്പുള്ള വിറകുള്ളി ഉണ്ടാവും, പാമ്പ് ഇങ്ങനെ ചുറ്റിപ്പണിഞ്ഞ് കിടക്കുന്നുണ്ടാവും, അയാൾ വിറകുള്ളി കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് അത് വെക്കും. അയാൾ തിരിച്ച് യാത്ര പോകുമ്പോൾ അത് അയാളുടെ അടുത്ത് കുത്തി അയാൾ തന്നെ മരിച്ചു പോകും. ഹാഫിബുലൈൽ എന്ന് പറയും. ഹദീസുകളെ സിഹത്ത് ളഅഫും വേർ തിരിച്ചറിയാതെ പഠിക്കുന്ന ആളുകൾ ഈ ഗണത്തിലാണ് പെടുക. ഹാഫിബുലൈൽ, അത് പണ്ഡിതന്മാർ ചില ആളുകളെ പറ്റി പറയപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് സുയൂത്തിയെ പറ്റി അത് പറയപ്പെട്ടിട്ടുണ്ട്. എല്ലായിടത്തും ജമയും, എല്ലായിടത്തും സുയൂത്തിയുടെ കിതാബുള്ള പ്രത്യേകത അതാണ്, എല്ലായിടത്തും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ലൈഫും സഹീഹും മൗദൂഉം മുൻകറും ഒക്കെ ഉണ്ടാവും അതിന്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി ചില ആളുകൾ പറഞ്ഞത് ഹാഫിബുലൈൽ, രാത്രി വിറക് വെറുക്കാൻ പോയതിനെ പോലെയാണ് അയാളുടെ അദ്ദേഹത്തിന്റെ ഉപമ എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാം ഉണ്ടാവും, മൗദൂഉ ആയ ഹദീസ് ഉണ്ടാവും, മുൻകറായ ഹദീസ് ഒന്നും പറയില്ല, ഇത് മൗദൂഉ ആണ് മുൻകറാണ് ഒന്നും പറയില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. മൗദൂഉ ആണെങ്കിൽ അതിന്റെ വില കുറച്ച് കുറച്ചിട്ട് ലഈഫ് എന്ന് പറയും. ലഈഫ് ആണെങ്കിൽ ഹസനുൽ ഗൈരിഹി എന്ന് പറയും. ഹസനുൽ ഗൈരിഹി ആണ് ഹസൻ എന്ന് പറയും. ഹദീസിന്റെ മർത്തവകളാണ്. മൗദൂഉ എന്നൊരു കെട്ടിച്ചമച്ച ഹദീസ്, ലഈഫ് എന്ന് പറഞ്ഞാൽ ദുർബലമായത്. അത് ചിലപ്പോൾ ഒത്തിരി വിവാഹത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സഹിഹായേക്കാം. അപ്പൊ മൗദൂഉ ഇബ്നു ലഈഫ് ആണ്. ലഈഫ് ഇബ്നു എന്ത് ചെയ്യും? ഹസനുൽ ഗൈരിഹി, ഹസനുൽ ഗൈരിഹി ഹസനാക്കും. അപ്പൊ ഇതേപോലെ എല്ലാം കേൾക്കുന്നതൊക്കെ എഴുതിയിരിക്കുന്നതാണ്. ഫഖ്റുദ്ദീൻ റാസി അതേപോലെ തന്നെ ആളെയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തഫ്സീറിനെ പറ്റി അദ്ദേഹം തന്നെ പറഞ്ഞെന്താ, ഞാനിതിൽ ഇൽമെന്ന് കേൾക്കുന്ന ഇൽമെന്ന് പേര് കേട്ട എല്ലാം ഞാൻ അതിൽ കൂടി വെച്ചിട്ടുണ്ട്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ശരിയേത് തെറ്റേത് ഞാൻ പരിശോധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇമാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് അദ്ഖല ഫീഹി കുല്ല ഷൈഇൻ ഇല്ല തഫ്സീർ, അതിലെല്ലാം തഫ്സീറു റാസിയിൽ നിനക്ക് എല്ലാം കാണാം പക്ഷെ തഫ്സീർ മാത്രം ഉണ്ടാവില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം റാസിയുടെ തഫ്സീറിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ ആവരുത്, നമ്മൾ കേട്ടതൊക്കെ എഴുതിയെടുക്കുക, ഇൻതിഖാ വേണം. കേൾക്കുന്ന ആളുകളെ നമ്മൾ ഇൻതിഖാ ചെയ്യണം, എല്ലാം കേൾക്കുക. എല്ലാ പ്രസംഗവും ദീനിൽ നിന്ന് പറഞ്ഞിട്ട് പ്രസംഗമായി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കേൾക്കുക എന്നുള്ളതല്ല, സഹീഹിനെ നിന്ദിക്കുകയും ദഈഫിൽ നിന്ന് സൂക്ഷ്മത കാണിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കേൾക്കാൻ പാടില്ല. അവരെന്നെ പറയുന്നതൊക്കെ എഴുതിയിരിക്കലല്ല, ചിലതൊക്കെ മഅലൂമാത്ത് യസീറ, വളരെ ലളിതമായ വിജ്ഞാനങ്ങൾ, അതൊക്കെ ഹിഫ്ലാക്കുക. ചെത് ലളിതമായ കലിമാത്തുകളായിരിക്കും, ചെറുത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ നിങ്ങൾ പഠിച്ചത് തന്നെ ചെറിയൊരു കലിമത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും, അത് നിങ്ങൾ അതേപോലെ പഠിച്ചെടുത്താൽ ഹദീസ് ഹിഫ്ലായി. അപ്പോ ശ്രദ്ധിക്കണം, എടുക്കുമ്പോ ഇൻതിഖാ നടത്തണം. ഇൻതിഖാ എന്ന് സെലക്ഷൻ, ഇൻതിഖാ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ, ആവശ്യമുള്ള സെലക്ട് ചെയ്തെടുത്ത് പഠിക്കണം. വറജുലു യസ്മഉൽ ഇൽമ ഫയതഖയ്യറു വയക്തബ് ഫദാകൽ ആലിമു. മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കുന്നതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതിയെടുക്കുന്ന വ്യക്തിയാണ്, ഫദാകൽ ആലിമു, അയാളാണ് പണ്ഡിതൻ. ഇങ്ങനെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ട രൂപം. നമ്മുടെ സ്ഥലമായി ചില ആളുകൾ പറയുമായിരുന്നു, ദർശനക്കുമ്പോൾ ചില ആളുകൾ എല്ലാം എഴുതിയിരിക്കുമ്പോൾ ഷേഖ് ചിലപ്പോൾ പറയാറുണ്ടായിരുന്നു, നിങ്ങളെല്ലാം എഴുതിയിരിക്കരുത്, നിങ്ങളുടെ പരമാവധി ഹിഫ്ലാക്കാൻ നോക്കുക, അത്യാവശ്യമുള്ള മാലൂമാത്തുകൾ എഴുതിയെടുക്കുക. ഒരു ചെറിയ റഫറൻസ് നോട്ട് മാത്രമായിരിക്കണം നമ്മൾ നോട്ടുകൾ, സൂചനകൾ മാത്രം. ആ സൂചനകൾ കണ്ടാൽ ആ ക്ലാസ് മുഴുവൻ നമുക്ക് ഓർമ്മ വരണം. മുഴുവൻ എഴുതിയെടുക്കുന്നയാൾ ചില ആളുകൾ ഇപ്പം എന്തെങ്കിലും റെക്കോർഡ് ചെയ്യലുണ്ട്, ദർശനം മുഴുവൻ റെക്കോർഡ് ചെയ്ത് വെക്കും. അള്ളാഹുസ്താൻ ഈ ശല്ലബദ്ധ അവർക്ക് നമ്മളെ ദർശനക്ക് പോയിരുന്ന ഷേഖിന്റെ ദർശ് അദ്ദേഹം ഹദീസ് നല്ല മനോഹരമായി എടുക്കുന്ന കണ്ടപ്പോ ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഷേഖ് നമുക്ക് ഒന്ന് ദർശനം റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും കേൾക്കാനാണ്. അന്നത്തെ ഒരു ക്ലാസ് മുഴുവൻ റെക്കോർഡിങ്ങിന്റെ അപകടത്തിനെ പറ്റിയിട്ടായിരുന്നു ഷേഖ് എടുത്ത്. അന്ന് അദ്ദേഹം പറഞ്ഞു പണ്ടത്തെ ആളുകൾ ഹിഫ്ലാക്കുമായിരുന്നു, കാരണം ഒരു തവണ കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞു പോകും. പക്ഷെ റെക്കോർഡർ വന്നതിന് ശേഷം എന്തുണ്ടായി, റെക്കോർഡർ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ആ കേക്കോ ഒരാളും കേൾക്കില്ല, അത് ഒരാൾ രണ്ടാമത് കേൾക്കില്ല. മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സമയം വേസ്റ്റാണ്. ഒരു മണിക്കൂർ നിങ്ങൾ കേട്ട ക്ലാസ് പിന്നെ ഒരു മണിക്കൂർ കേൾക്കുന്നതിന് ഒരു മണിക്കൂർ വീണ്ടും വേസ്റ്റാണ്. അപ്പൊ ആ സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ടത് എഴുതിയെടുക്കുകയും വേണ്ടത് ഹിഫ്ലാക്കുകയും ചെയ്യുക, ഇതാണ് ശരിയായ രൂപം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരിക്കൽ മുഹമ്മദ് ബിൻ സല്ലാം മുൻസറിഫി അദ്ദേഹം പറഞ്ഞു, ഇഹ്ഫദ് മാ സമിഅത, നീ കേൾക്കുന്ന കാര്യം നീ ഹിഫ്ളാക്കുക. വഅ മാ ഇൻദക, നീ ഹിഫ്ളാക്കിയ കാര്യം നീ ശരിക്ക് അവഗാഹം നേടുക, അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നീ മനസ്സിലാക്കുക എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതില് ഈ അസറുകളെല്ലാം നമ്മൾ വായിക്കുന്നില്ല, ചിലതൊക്കെ വായിക്കുക, ചിലത് നമ്മൾ പരിപൂർണമായി വായിക്കുന്നില്ല, കാരണം നമുക്ക് ഈ പുസ്തകം തീർക്കേണ്ടതുണ്ട്. അലഅമശ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അസ്ഹാബുൽ ഹദീസ് ഹദീസ് എഴുതിയെടുക്കുന്ന ആളുകളോടെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, തദ്റൂന മാ മസലക്കും, നിങ്ങളുടെ ഉദാഹരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ. മസലു ഖൗമിൻ ഉതൂ ബിത്തആം, ഒരു സമൂഹം ആൾ, ഒരു വിഭാഗം ആളുകൾ അവർക്ക് ഭക്ഷണം കൊണ്ടുവച്ചു കൊടുത്തു. فجعلوا ياخذون الثريد لقما ويرمون به وراء ظهورهم, പായസം കൊണ്ടുവെച്ചിട്ട് അവർ എന്ത് ചെയ്തു, ഒറ്റ കൈ ഒറ്റ പിടിയിൽ കയ്യിൽ ആ പായസം മുഴുവൻ എടുത്തിട്ട് അല്ലെങ്കിൽ ആ ഭക്ഷണം മുഴുവൻ എടുത്തിട്ട് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. ويقولون زيدونا طعاما, എന്നിട്ട് അവർ പറയും ഞങ്ങൾക്ക് ഭക്ഷണം ഇനിയും വേണം, ഭക്ഷണം ഇനിയും വേണം എന്ന് പറയും. فمتى يشبع هؤلاء, ഇവരുടെ വയർ എന്താണ് നിറയുക എന്ന് പറഞ്ഞാൽ حديثك الكلك هذا من حفظك هذا هذا غلا يديك أنجيل هذا غلا كت كت بوا يند الله ده أدل يعند هذا يدكوا يعند هذا بخشكوا يشيء هذا يدكنا من سامبدش هذا هو ما يدو بوله هذا هو أيرودي قال صنع رأي بوله يعني الأعمش رحمه الله أدهم برينا داي كارساديكم ഈ രൂപത്തിൽ വേറെ ചില ആളുകളും പറഞ്ഞതായി കാണാൻ സാധിക്കും. റസൂലുള്ളാഹിന്റെ ഹദീസിൽ ആദ്യം പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദിക്റു മാ യജിബു തഖ്ദീമ ഹിഫ്ളിഹി വൽ നദറി ഫീഹി, ആദ്യം ഹിഫ്ളാക്കേണ്ട ആദ്യം വായിച്ചിരിക്കേണ്ട ഹദീസുകൾ എന്തൊക്കെയാണ്? ഷെയ്ഖ് പറഞ്ഞു, യബ്തദിഉ ബിസ്മാഇൽ ഉമ്മഹാതി മിൻ കുതുബി അഹ്ലിൽ അസരി വൽ ഉസൂലിൽ ജാമിഅതി ലിസ്സുനൻ. ആദ്യം അയാൾ തുടങ്ങേണ്ടത് ഹദീസിന്റെ ആളുകളുടെ പ്രധാനപ്പെട്ട കിതാബുകൾ കൊണ്ടാണ്. വൽ ഉസൂൽ അൽ ജാമിഅതി ലിസ്സുനൻ, അടിസ്ഥാനപരമായ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഉസൂലുകളായ ഗ്രന്ഥങ്ങൾ, ഉമ്മഹാത്തുൽ കിതാബ് കുതുബ്, ഗ്രന്ഥങ്ങളുടെ വിഷയത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ കിതാബുകളിൽ നിന്നാണ് അയാൾ തുടങ്ങേണ്ടത്. ഈ വിഷയത്തിൽ ഉബൈദ് അൽ ഖാസിം, അബു ഉബൈദ് അൽ ഖാസിം ഇബ്നു സല്ലാം, കിതാബുൽ ഈമാൻ എന്ന പേരിൽ പ്രസിദ്ധമായ ഗ്രന്ഥമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അബു ഉബൈദ് അൽ ഖാസിം ഇബ്നു സല്ലാം, ഇദ്ദേഹത്തിലെ കിതാബ് ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ളാഹ് അദ്ദേഹം തഹ്ഖീഖ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അജിബ്തു ലിമൻ അബു ഉബൈദ് അൽ ഖാസിം ഇബ്നു സല്ലാം, അദ്ദേഹം പറഞ്ഞു, അജിബ്തു ലിമൻ തറക്കൽ ഉസൂല വതലബൽ ഫുസൂല. മറ്റത് പഠിക്കാൻ പറ്റിയ വാക്കാണ് അജിബ്തു ലിമൻ തറക്കൽ ഉസൂൽ വതലബൽ ഫുസൂൽ. അജിബ്തു, ഞാൻ അത്ഭുതപ്പെടുന്നു, ലിമൻ, ഒരു വ്യക്തിയെക്കുറിച്ച്, തറക്കൽ ഉസൂൽ, അവൻ അടിസ്ഥാനങ്ങളെ വലിച്ചെറിഞ്ഞിരിക്കുന്നു, വതലബൽ ഫുസൂൽ, എന്നിട്ട് അവൻ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനം പഠിക്കാതെ വളരെ ഡീറ്റെയിൽ ആയ വിജ്ഞാനങ്ങൾ അന്വേഷിക്കുന്നവനെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുന്നു. റസൂലുള്ളാഹിന്റെ ഹദീസിൽ ഇങ്ങനെ തന്നെയാണ്, അജിബ്തു ലിമൻ തറക്കൽ ഉസൂല വതലബൽ ഫുസൂല. ഉസൂലുകൾ ഒഴിവാക്കി ഡീറ്റെയിലായ കാര്യങ്ങൾ തപ്പി നടക്കുന്നവരെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുന്നു. റസൂലുള്ളാഹിന്റെ ഹദീസിൽ ബേസിക്കായ ഹദീസുകളൊന്നും ഞാൻ അറിയില്ല. ആൾക്കാരെ കേൾപ്പിക്കുന്ന രസമുള്ള ചില ഹദീസുകൾ അറിയാം. ചില ആൾക്കാർ അങ്ങനെ പഠിക്കാറുണ്ട്, ഖറായിബുകൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ്, നാട്ടുകാരൊന്നും കേൾക്കാത്ത ഹദീസുകൾ. എല്ലാവരും കേട്ടത് അവനെ അറിയുന്നുണ്ടാവില്ല, എന്നുപോലെ അണവിന്യാസ ചോദിച്ചാൽ കിട്ടൂല. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ വളരെ ആരും കേൾക്കാത്ത ഹദീസുകൾ, അത്ഭുതങ്ങളുള്ള ഹദീസുകൾ, അത് പറയണ്ട, ഖറായിബുകൾ, സാഹിബുൽ ഖറായിബ് വൽ അജായിബ്, അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന, ആശ്ചര്യം ഉണ്ടാക്കുന്ന ഹദീസുകൾ പഠിക്കുന്ന ആളുകൾ, അത് ശരിയായ രൂപമല്ല. മറിച്ച് അൽ ഉസൂൽ, ആദ്യം അടിസ്ഥാനങ്ങളാണ് പഠിക്കേണ്ടത്, സുമ്മൽ ഫുസൂൽ, പിന്നെയാണ് ഡീറ്റെയിൽ ആയ വിജ്ഞാനങ്ങളിലേക്ക് പോകേണ്ടത്. ആദ്യം ഹിഫ്ളാക്കേണ്ട ഗ്രന്ഥങ്ങളിൽ ഒന്ന് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമാണ്. സാധിക്കുമെങ്കിൽ മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ ആദ്യം പഠിക്കുക, എന്നിട്ട് പിന്നെ ബുഖാരി, എന്നിട്ട് പിന്നെ മുസ്ലിം, പിന്നെ ബുഖാരി. ഹിഫ്ളിൽ ഏറ്റവും നല്ലത് മുസ്ലിമാണ് ആദ്യം വെക്കുന്നത്, പിന്നെ ബുഖാരിയാണ് നല്ലത്. കാരണം മുസ്ലിം അദ്ദേഹത്തിന്റെ തർത്തീബിൽ കുറച്ചുകൂടി മനോഹരമാണ്, സൂക്ഷ്മമാണ്. എന്നാൽ ബുഖാരി, ഇമാം അൽ ബുഖാരി റഹിമഹുള്ള, അദ്ദേഹം ഹദീസുകൾ പലയിടത്തും ചിലയിടത്ത് മുറിക്കും, പങ്കിച്ച് മുറിച്ച് കളയും, ചിലയിടത്ത് ഇടയിൽ കുറെ ഭാഗം എടുത്ത് കളയും. ഇമാം അൽ ബുഖാരി റഹിമഹുള്ള അദ്ദേഹം ഹദീസുകൾ തഖ്തീ, അതുപോലെ തന്നെ ഇഖ്തിസാർ ഇതൊക്കെ ചെയ്തിരുന്നു. ഹദീസുകൾ ചിലപ്പോൾ ചുരുക്കും, ആശയത്തിൽ മാത്രം പറയും, ചിലപ്പോൾ ഹദീസിന്റെ പകുതി പറഞ്ഞിട്ട് നിർത്തും, ചിലപ്പോൾ ഹദീസിന്റെ ഇടയിൽ കുറച്ച് പറയില്ല, അതൊക്കെ വേറെ സ്ഥലത്തെ പറയുള്ളൂ. സനദുകളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരും, അതൊക്കെ അദ്ദേഹത്തിന് ലക്ഷ്യങ്ങളുണ്ട്. ഷേമ മുസ്ലിം കുറെ കൂടി തർത്തീബിൽ, ലഫ്ളിൽ സൂക്ഷ്മത കാണിച്ചതാണ്. ഈ അടുത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തിൽ നിന്ന് എഴുതിയെടുത്ത ചില ഹദീസുകളുടെ നുസ്ഖയടുത്ത് കണ്ടെത്തപ്പെട്ടു. അബൂ ഹുറൈറയുടെ ഒരു ശിഷ്യൻ അദ്ദേഹം എഴുതിയെടുത്ത ചില ഹദീസുകൾ. ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹാബിയാണ് അദ്ദേഹം. അതെ, ശിഷ്യൻ എഴുതിയെടുത്ത ഹദീസുകൾ. ഈ ഹദീസുകൾ ഈ അടുത്ത് കണ്ടെത്തപ്പെടുകയും അത് പരിശോധിക്കുകയും ചെയ്തപ്പോൾ ഇമാം മുസ്ലിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹയിൽ കൊണ്ടുവന്ന ഹദീസുകളോട് തീർത്തും ഒരു വ്യത്യാസമില്ല. ലഫ്ദ് ലഫ്ദ് ചിലടത്ത് വാവ്, ചിലടത്ത് ഫ, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം വ്യക്തമായി കൂടുതൽ ബോധ്യപ്പെട്ടു പിൽക്കാലക്കാർക്കുള്ളവർക്ക്. ഇമാം മുസ്ലിം ഹദീസുകളുടെ ലഫ്ദ് കൊണ്ടുവരുന്നതിൽ വളരെ സൂക്ഷിച്ചിരുന്നു. ഒരു വാവ് ഫാവ് വരെ കൊണ്ടുവരുന്നതിൽ സൂക്ഷിച്ചിരുന്നു. അദ്ദേഹം ഹദീസുകൾ കൂടുതൽ പകർത്തി എഴുതിയിരുന്നു, മറ്റ് കിതാബുകളിൽ നിന്നും മറ്റുമൊക്കെ പകർത്തി എഴുതിയിരുന്നു. ഇമാം അൽ ബുഖാരി റഹിമഹുള്ള അദ്ദേഹം യാത്രക്കിടയിലാണ് സഹീഹുൽ ബുഖാരി രചിച്ചത്. അദ്ദേഹത്തിന്റെ യാത്രകൾക്കിടയിലാണ് സഹീഹുൽ ബുഖാരി അദ്ദേഹം രചിച്ചത്. അത് അദ്ദേഹം മൂന്ന് തവണ രചിച്ചിട്ടുണ്ട്. ഒരു തവണ ആദ്യം എഴുതി, വീണ്ടത് പകർത്തി എഴുതി, വീണ്ടത് പകർത്തി എഴുതി. ഓരോ തവണയും അദ്ദേഹം ചില ഹദീസുകളിൽ നിന്ന് പുറത്തെടുത്ത് കളഞ്ഞു, ചില ഹദീസുകൾ അദ്ദേഹം ഉൾപ്പെടുത്തി. അങ്ങനെ മൂന്ന് തവണ അദ്ദേഹം സഹീഹുൽ ബുഖാരി രചിച്ചിട്ട്. മാത്രമല്ല സലഫുകൾ അവരുടെ ചരിത്രത്തിൽ കാണാം, അവർ മൂന്ന് തവണയായിട്ടാണ് പുസ്തകങ്ങൾ രചിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. ഒറ്റത്തവണ എഴുതാൻ പിന്നെ പ്രസിദ്ധീകരിക്കാൻ കൊടുക്കലല്ല. ഒരു തവണ എഴുതും, വീണ്ടത് പകർത്തി എഴുതും, അപ്പൊ വീണ്ടും തെറ്റുകൾ വരുന്നത് വീണ്ടും മാറ്റി എഴുതും, പിന്നെ ഒരിക്കലും കൂടി അത് പകർത്തി എഴുതും. മൂന്നാമത്തെ കോപ്പിയാണ് അവർ പുസ്തകമായി അവസാനിപ്പിച്ചിരുന്നത് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ വായിച്ചതായി ഓർക്കുന്നു. പിന്നെ സഹീഹൈൻ കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സുനനു അബിദാവൂദ് സിജിസ്ഥാനി, അബൂദാവൂദിന്റെ സുനദ്, സുനന്. ഇത് ഈ ഓർഡറിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അബു അബ്ദുറഹ്മാൻ അന്നസവി നസായിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പിന്നെ അബു ഈസ തിർമിദി, തിർമിദിയുടെ സുനൻ തിർമിദി അൽജാമിഇ എന്നും അതിനെപ്പറ്റി പറയാറുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞു കിതാബ് ഇബ്നു ഖുസൈമ, ഇബ്നു ഖുസൈമയുടെ കിതാബാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇബ്നു ഖുസൈമയുടെ കിതാബ് അതിന്റെ നാലിലൊന്ന് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ, ബാക്കി ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടുപോയി. നഷ്ടപ്പെട്ട ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് ഇബ്നു ഖുസൈമയുടെ പുസ്തകം. അനേകം ഹദീസുകൾ ഉണ്ടായിരുന്ന കിതാബാണ്. അതിൽ നിന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പലയിടത്തും എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഗ്രന്ഥം ഇന്ന് പരിപൂർണമായി അത് എഴുതിയ രൂപത്തിൽ ഇന്ന് നമുക്ക് ലഭ്യമല്ല. ثم كتب المسانيد الكبار مثل مسند ابي عبد الله احمد بن محمد بن حنبل بن ابي كان ابو سهل انا مسند احمد ابو الحسن بن راهوي بن راهوي هي الغندم هذا ഇതിൽ പല ഗ്രന്ഥങ്ങളും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ലഭിച്ചിട്ടില്ല. വ അബു അലൽ മൂസിൽ, അബു അലയുടെ മൂസിൽ അദ്ദേഹത്തിന്റെ മുസ്നദ് നമുക്ക് ഇന്ന് ലഭ്യമാണ്, പരിപൂർണമായി ലഭ്യമല്ലെങ്കിലും. എന്നിട്ട് അദ്ദേഹം ചില പുസ്തകങ്ങൾ എന്നി പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോ സമയമില്ല കൂടുതൽ എടുക്കാൻ. ഈ പുസ്തകങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സുമ്മ തവാരീഖ് അൽ മുഹദ്ദിസീൻ, പിന്നെ മുഹദ്ദിസീങ്ങൾ എഴുതിയിട്ടുള്ള താരീഖുകൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ. ചരിത്ര ഗ്രന്ഥം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റിജാൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളാണ്. ഉദാഹരണത്തിന് റിജാൽ ഹദീസ് ഞാൻ പലതവണ ഇപ്പോ ഇതിന്റെ ഇടയിൽ പറയുന്നു. റിജാൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇതിൽ കുറേ ആളുകളുടെ പേര് വായിച്ചു. മിസലൻ നമ്മളിപ്പോ ഏതെങ്കിലും വായിച്ച അസ്മഅഈ ഒരാളുടെ പേരാണ്, അൽ അസ്മഅഈ, അല്ലെങ്കിൽ അൽ അഅ്മശ്, അൽ മുഹമ്മദ് ബിൻ സീരീൻ, അൽ ഔസാഇ, അല്ലെങ്കിൽ സുഫിയാൻ ഇബ്നു ഉയൈന, അല്ലെങ്കിൽ സുഫിയാൻ അസ്സൗറി. തയ്യിബ്, ഇതൊക്കെ വ്യക്തികളാണ്. ശരി, ഇവരുടെ ചരിത്രം അറിയേണ്ടത് ആവശ്യമാണ് പല രൂപത്തിലും. ഹദീസിന്റെ സിഹ്ഹത്തു ളഅഫ് വേർതിരിക്കണം, ഇവരുടെ ചരിത്രം അറിയണം. ഇവരാരെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇവരാർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് രണ്ടും നമുക്ക് കിട്ടിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹദീസുകൾക്കിടയിൽ ഇൻഖിത്താ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാവണം. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയാം. എന്റെ അടുത്തുനിന്ന് മുഹമ്മദ് എന്ന പേരിലുള്ള ഒരു വ്യക്തി പഠിച്ചിട്ടുണ്ട്, കാലങ്ങൾക്ക് ശേഷം ഒരാൾ വരികയാണ്, എന്റെ അടുത്ത് മുഹമ്മദ് എന്ന പേരിലുള്ള ഒരു വ്യക്തി പഠിച്ചിട്ടുണ്ട്, കാലങ്ങൾ കഴിഞ്ഞൊരു വ്യക്തി വരുമ്പോൾ അയാള് മുഹമ്മദ് ഇന്നയാളിൽ നിന്ന് ഇപ്രകാരം നിവേദനം ചെയ്തിരിക്കുമെന്ന് പറയാം. അപ്പൊ ആദ്യം പരിശോധിക്കേണ്ടത് ഇയാള് എന്റെ അടുത്ത് കേൾക്കാൻ വല്ല സാധ്യത ഉണ്ടോ, കാരണം എന്റെ ശിഷ്യനായിരുന്നു ഇയാള്, അത് ആദ്യം പരിശോധിക്കണം. അയാൾ എന്റെ ശിഷ്യനായിരുന്നില്ലെങ്കിലോ അയ്യോ എന്തായാലും അയാൾ എന്റെ അടുത്ത് കേൾക്കാൻ വേറൊരു വഴിയില്ല, അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഫോണൊന്നുമില്ല. എന്റെ ശിഷ്യനായിട്ടില്ലായിരുന്നെങ്കിൽ അയാളുടെ ഹദീസ് എന്താണ്, പരസ്പരം ഇൽഖിത്താ ഉണ്ടെന്ന് പറയാം, അതിനിടയിൽ മുറിഞ്ഞ കണ്ണിയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ കള്ളം പറഞ്ഞേക്കും എന്റെ അടുത്ത് കേട്ടത്, രണ്ടൊന്നും സംഭവിക്കാം. അപ്പൊ ഇവരുടെ ചരിത്രം അറിയണം. ഈ ചിലപ്പോ എല്ലാവരുടെയും പിന്നെ പഠിച്ച ആള് പഠിപ്പിച്ച ആളെ കിട്ടൂലെങ്കിൽ അവരുടെ കാലഘട്ടം അറിയണം. ഇതിനൊക്കെ എന്താവശ്യമാണ്, തവാരീഖുകൾ ആവശ്യമാണ്. അതുപോലെ അവര് ഇയാളുടെ ഹദീസ് ഇനിയിപ്പോ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ, ഇയാൾ കള്ളനാണോ, കളവ് പറയാറുണ്ടായിരുന്ന ആളാണോ, അതല്ല ഇയാള് സത്യസന്ധനായിരുന്നോ, അല്ലെങ്കിൽ ഇയാൾക്ക് ഓർമ്മ പശുണ്ടായിരുന്നോ, ഇതൊക്കെ അറിയാനാണ് തവാരീഖുകൾ പരിശോധിക്കുന്നത്. മുസ്ലിം ഹദീസ് പഠിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പഠിക്കാം. എങ്ങനെയാണ് അയാൾ ഹദീസുകൾ പഠിക്കേണ്ടത്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിന്നെ അയാൾ എന്ത് ചെയ്യണം, ദഈഫായ ഹദീസുകൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇതൊക്കെ അയാളുടെ മുന്നിലുണ്ട്. കാരണം എന്താ, ദഈഫായ ഹദീസ് മനസ്സിലായാലേ സഹീഹ് ദഈഫ് വേർതിരിച്ചറിയുള്ളൂ. അതുകൊണ്ടാണ് യഹ്യ ഇബ്നു മഅയ്യ റഹിമഹുള്ള അദ്ദേഹം ഒരിക്കൽ ലൈഫായ ഹദീസുകൾ എഴുതിയെടുക്കുന്നത് അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി കണ്ടു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ലൈഫായ ഹദീസ് എഴുതിയെടുക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസുകൾ ആരെങ്കിലും ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്, അതിനുള്ള ന്യൂനത വ്യക്തമാക്കി കൊടുക്കാനാണ്. ചില ആൾക്കാരുണ്ട് ലൈഫായ ഹദീസാണെങ്കിൽ അത് വായിച്ചു നോക്കൂല, അത് ഓടിച്ചു നോക്കൂല, അത് മൈദനയില്ല, അങ്ങനെയല്ല, അത് ലൈഫാണെന്ന് അറിവുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കെട്ടിച്ചമച്ച ഹദീസാണ് എന്ന ബോധ്യം നമുക്ക് വേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ ഹദീസുകൾ വേർതിരിക്കാൻ ഇവ ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സീറത്ത്, അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുർആന്റെ അള്ളാഹുവിന്റെ ഖുർആനിന്റെ തഫ്സീർ, അതിൽ സലഫുകൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, സഹാബത്തിന്റെ വാക്കുകൾ, അതുപോലെ തന്നെ കവിതകൾ, ഇതൊക്കെ ഹിഫ്ലാക്കേണ്ട വിജ്ഞാനങ്ങളിൽപ്പെട്ടതാണ്. ഇവയൊക്കെ എത്രമാത്രം നിങ്ങൾ ഹിഫ്ലാക്കുന്നോ അത്രമാത്രം നമ്മുടെ ഹിഫ്ല് വർദ്ധിക്കുകയും നമ്മുടെ ഇൽമ് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇനി ഷെയ്ഖ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അൽ അസ്ബാബ് അല്ലത്തി യുസ്താഅനു ബിഹാ അലാ ഹിഫ്ളിൽ ഹദീസ്, ഹദീസ് പഠിക്കാൻ സഹായിക്കുന്ന കാരണങ്ങൾ, അതാണ് നമുക്കറിയേണ്ടത്. ഹദീസ് പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന വഴികൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഹദീസ് ഹിഫ്ള് എങ്ങനെ വർദ്ധിപ്പിക്കാം, ഏത് കാര്യമാണെങ്കിലും ഹിഫ്ള് എങ്ങനെ വർദ്ധിപ്പിക്കാം, ഖുർആന്റെ ഹിഫ്ള് ആണെങ്കിലും ഹദീസിന്റെ ഹിഫ്ള് ആണെങ്കിലും അത് എങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാം എന്നതാണ് ഇനിയുള്ള ചർച്ച. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചു കഴിഞ്ഞ് ഈ വിഷയം വായിക്കാം. വബില്ലാഹി തൗഫീഖ് വസല്ലല്ലാഹു വസല്ലം മുബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.